അപ്പോൾ നബി മനസ്സുകൊണ്ടെങ്കിലും ആഗ്രഹിച്ച് ശപഥം ചെയ്തിരിക്കാം, അങ്ങനെ എന്റെ അസുവാജികൾക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട എന്ന്. അതാണ് അള്ളാഹു ചോദിച്ചത്, ഞാൻ നിനക്ക് ഹലാലാക്കി തന്ന ഒരു സംഗതിയെ മറ്റ് അസുവാജികളുടെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ട് നീ എന്തിനെ നിശുദ്ധമാക്കാൻ പോകുന്നു. അവിടെ അള്ളാഹു എന്നാണ് ഉപയോഗിച്ചത്, അള്ളാഹു വെളിവാക്കി എന്നാണ്, വെളിവാക്കാനാണ്. ഔഹ എന്നുള്ള പദത്തിന്റെ നേരെ വിപരീത പദമാണ് അള്ളാഹു. അവിടെ വഹിയല്ല എന്ന് ഞങ്ങൾ ഇവിടെയുള്ള ഒരുവിധമുള്ള സ്റ്റേജുകളിലൊക്കെ ഞങ്ങൾ സംസാരിച്ചു, മറുപടിയില്ല. കിബിലമാറ്റത്തിനുള്ള തെളിവ് വിശുദ്ധ ഖുർആനിൽ തന്നെ, കിബിലമാറ്റാനുള്ള നിർദ്ദേശം വിശുദ്ധ ഖുർആനിൽ തന്നെ, സയഖൂലു സഫാഉ എന്ന് പറയുന്ന ആയത്തിന്റെ കുറച്ച് ഒരു 10-15 ആയത്തുകൾക്ക് മുമ്പായിട്ട് അള്ളാഹു പ്രവാചകന് കിബിലമാറ്റാനുള്ള അനുവാദം, ചോയ്സ്, ഇഷ്ടാനിഷ്ടം വേണമെങ്കിൽ ചെയ്യാമെന്നുള്ള അനുവാദം വിശുദ്ധ ഖുർആനിൽ അള്ളാഹു കൊടുത്തിട്ടുണ്ട് എന്ന് ഞങ്ങൾ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലും പ്രസംഗിച്ചു. മാ കതവത്തും മില്ലീനത്തിൻ എന്ന് പറഞ്ഞ ആയത്തിൽ നിങ്ങൾ കളവ് പറഞ്ഞു എന്ന് പറഞ്ഞു, അർത്ഥത്തിൽ കളവ് പറഞ്ഞു. മാ കതവത്തും എന്നുള്ളത് നിങ്ങൾ മുറിക്കുകയാണെങ്കിൽ, ഈ തപ്പനകളിൽ നിന്ന്, ജൂതന്മാരുടെ ഈ തപ്പനകളിൽ നിന്ന് ഏതെങ്കിലും നിങ്ങൾ മുറിക്കുകയാണെങ്കിൽ എന്നാണ് അർത്ഥം, മുറിച്ചിട്ടുണ്ടെങ്കിൽ എന്നല്ല. അതിന് ഞങ്ങൾ അതിന്റെ വ്യാകരണ നിയമവും പറഞ്ഞു. അല്ല എന്ന് നിങ്ങൾ വേണമെങ്കിൽ, അല്ല എന്ന് നിങ്ങൾ തെളിയിക്കുന്നു ഞങ്ങൾ ചോദിച്ചു, മറുപടിയില്ല. സെയ്ദിന്റെ കാര്യത്തിൽ ആയത്തിൽ നുണ പറഞ്ഞു എന്ന് പറഞ്ഞു. സെയ്ദിനോട് നബി പറഞ്ഞ കാര്യത്തെ എടുത്തുദ്ധരിച്ചുകൊണ്ട് സൂറത്തു അഹ്സാബിലെ സെയ്ദിനോട് നബി ഉദ്ധരിച്ച കാര്യത്തെ എടുത്തുദ്ധരിച്ചുകൊണ്ട് നബി അള്ളാഹിനോട് പറഞ്ഞ കാര്യമാക്കി പറഞ്ഞുകൊണ്ട് നുണ ഉദ്ധരിച്ചു എന്ന് ഞങ്ങൾ പറഞ്ഞു. ആ ആയത്തിന് തെറ്റായിട്ട് അർത്ഥം കൊടുത്തു. ഇതിലൊന്നും തന്നെ ഖുർആനിൽ 78 സ്ഥലങ്ങളിൽ വഹി, ഔഹ, ഊഹിയ എന്ന വഹിയിന്റെ പര്യായ പദങ്ങൾ ഉപയോഗിച്ചെടുത്ത് ഒരൊറ്റ ആയത്തെങ്കിലും എടുത്തുദ്ധരിച്ചിട്ട് ഇതാ ഖുർആനിന് പുറമെ വഹി എന്ന് ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചിട്ടില്ല. ചൂണ്ടിക്കാണിച്ചത് മുഴുവൻ ബാലിശമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു. ഇനി ഇതാ ഖുർആനിന് പുറമെ വഹി എന്ന് പറഞ്ഞിട്ട് ഇവിടെ വയലു വയ്ക്കുന്നത്, ഇവിടെ അപ്പ ഞങ്ങൾ മറുപടി വരാം, ഇവിടെ നിങ്ങൾ വയലു വയ്ക്കുകയും ഖുർആനിന് പുറമെ പ്രവാചകന് ദിവ്യ സന്ദേശം നൽകപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിങ്ങൾ പിന്നെ ഒരു പ്രസംഗ പരിപാടി സംഘടിപ്പിക്കും, എന്നിട്ട് നമുക്കൊന്ന് മാറ്റിവരക്കാം, എന്നിട്ട് ഉണ്ടെങ്കിൽ തെളിയിക്കും, എങ്കിൽ നമുക്ക് മനസ്സിലാക്കാം റസൂല് 4 റക്അത്ത് ദുഹർ നിസ്കരിച്ചത് ആ ഖുർആനിലില്ലാത്ത ആ വഹിയോണ്ടായിരിക്കാം. ഖുർആനിലില്ലാത്ത ദിവ്യസന്ദേശങ്ങൾ നബിക്ക് കിട്ടിയതുകൊണ്ടായിരിക്കാം മഗ്രിബ് 3 റക്അത്ത് നമസ്കരിച്ചത് എന്ന് നമുക്ക് ഊഹിക്കാം. ഖുർആനിലില്ലാത്ത വഹി നബിക്ക് കിട്ടുന്നത് കൊണ്ടായിരിക്കാം നബി ഈ ഓരോ നമസ്കാരത്തിന് ശേഷവും സുന്നത്തായ നമസ്കാരങ്ങൾ എന്ന പേരിൽ നമസ്കരിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ ഈ പറയുന്ന നമസ്കാരത്തിന്റെ രൂപം ഖുർആനിൽ നിന്ന് ഏത് നിലക്ക് ഗവേഷണം ചെയ്തിട്ടും കിട്ടുന്നില്ല. പിന്നെ നബിക്ക് ഈ രൂപം കിട്ടിയത് ഖുർആനിന് പുറമെ വഹി ഉള്ളതുകൊണ്ടാണ്, ഇതാ വഹി ഉണ്ട് എന്നതിന് തെളിവ് ഉദ്ധരിക്കും. അല്ലെങ്കിൽ പറയും നബി നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നബി ഏതായത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തു? ലുഹറ് 4 റക്അത്ത് ഏതായത്തിന്റെ അടിസ്ഥാനത്തിൽ? തെക്കുപീറത്തിൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിപ്പിക്കുന്ന ഈ നമസ്കാരത്തിന്റെ രൂപം നബി പ്രായോഗികമാക്കിയത് ഏതായത്തിന്റെ അടിസ്ഥാനത്തിൽ? അതോ നബിക്ക് അലാവുദ്ദീന്റെ അത്ഭുതങ്ങളൊക്കെ ഉണ്ടോ? ഉണ്ടെങ്കിൽ അതും പറയുങ്ങൾ. നബി പറയുന്നു, ഞാൻ എനിക്ക് നൽകപ്പെടുന്ന ഈ ദിവ്യ സന്ദേശത്തിൽ നിന്ന് ഒരു അണുവളവ് ഭേദഗതി ചെയ്തുകൊണ്ട് പറയില്ല. നബിയെ പറയണേ എനിക്ക് പറയാൻ പാടില്ല. ഉണ്ടെങ്കിൽ ദിവ്യ സന്ദേശം കുറുവാനല്ലാത്ത മറ്റൊന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ ഇപ്പോഴത്തെ വാദം നിൽക്കുന്നത്. ഇനി അവിടെ നിന്ന് തുടങ്ങണം നമ്മൾ എന്നാ പറയണത്. ഖുർആനല്ലാത്ത മറ്റൊന്ന് ഉണ്ടെങ്കിൽ അതാണ് ഇന്നഹു ലാ യുഫീഹുൽ മുജ്രിമൂൻ എന്ന് പറഞ്ഞിട്ടാണ് ആയത്ത് അല്ലാഹു അവസാനിപ്പിക്കുന്നത്. എന്റെ വിഷയം ഞാൻ അവസാനിപ്പിക്കാൻ, ഖുർആനിന് പുറമെ ദിവ്യ സന്ദേശങ്ങൾ ഇല്ല എന്നാണ്. അതായത് ആ 12 തെളിവുകൾ ഞാൻ ഇവിടുത്തെ എടുത്ത് ഉദ്ധരിക്കാത്തത് സമയക്കുറവ് കൊണ്ടാണ്. ആ 12 തെളിവുകളും വേണമെങ്കിൽ അതിന് മാത്രം ഒരു ദിവസം ഞാൻ വരാന്നാ പറയുന്നത്, അതിന് മാത്രം. പക്ഷേ ഇവിടെ ആ ബാലിശമായ തെളിവുകൾ അവർ പിൻവലിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആ പിൻവലിച്ച തെളിവുകളെ ഇനി ഇവിടുത്തെ എടുത്ത് ഉദ്ധരിക്കേണ്ടതില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കൊണ്ട് ആ ബാലിശമായ തെളിവുകളെ ഇവയെ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ മറുപടി പറയുന്നില്ല. ഈ ഖുർആൻ അഹ്ലുൽ ഖുർആനിൽപ്പെട്ട ആളുകൾക്കറിയാം, ഞങ്ങൾ പല സ്ഥലങ്ങളിലും ഈ ആയത്തുകൾ നുണ പറഞ്ഞതാണ്, ഖുർആന് പുറമെ വഹിയുണ്ട് എന്ന് ആ ആയത്തുകളിൽ നിന്ന് ഒന്നിന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഉദ്ധരിച്ചു. പക്ഷെ അവിടെയൊന്നും മറുപടി പറഞ്ഞിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഞാൻ ഇന്ന് വാദങ്ങൾ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് മറുപടി പറയുന്നില്ല. അപ്പോൾ ഇനി ഈ ആയത്തിൽ അവർക്ക് ആയത്തുകൾ ഓതിക്കൊടുത്താൽ നിഷേധികൾക്ക് വരെ, ഞാൻ സൂചിപ്പിച്ചത് നിഷേധികൾക്ക് വരെ സംശയമുണ്ടായിരുന്നില്ല ഖുർആൻ അല്ലാത്ത മറ്റൊന്ന്. ഇന്നിപ്പോ നിങ്ങൾക്ക് കേൾക്കണോ, എന്നാ ആത്താക്കും റസൂല് തെളിവല്ല, ഫൈൻ തനാസയത്തും ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ തെളിവല്ല, യുഅല്ലിമുഹുൽ കിതാബ വൽഹിക്മത്ത തെളിവല്ല, അതൊക്കെ എടുത്തുപോയി. ഒമാതാകും റസൂലൊക്കെ ഓതിയിട്ട് ഞാൻ എത്ര വന്നു പറഞ്ഞതാ, റസൂല് തന്നത് നിങ്ങൾ എടുത്തോളിന്ന് പറഞ്ഞാൽ ഹദീസാണ്, വനീമത്ത് സ്വത്ത് വരിയേക്കണമെന്നാണ്, വനീമത്ത് സ്വത്ത് വരിയേക്കണ ആയത്തെടുത്തിട്ട് ഞാൻ എത്ര നുണവായെന്ന് പറഞ്ഞിട്ടുണ്ട് സഹോദരന്മാരെ. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത്, അറിവില്ലാത്തതിന്റെ പേരിൽ എന്നെ പോലെയുള്ള വളർന്നു വരുന്ന പണ്ഡിതന്മാർ, വളർന്നു വരുന്ന പഠിക്കുന്ന വിദ്യാർത്ഥികൾ അറിവില്ലാത്തതിന്റെ പേരിൽ പലതും ഈ സമൂഹത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഖുർആൻ പഠിക്കണം, ഖുർആൻ ചിന്തിക്കണം, ഖുർആനിലേക്ക് ജനങ്ങൾ മടങ്ങണം. ഖുർആൻ അല്ലാത്ത മറ്റൊന്നും ഇസ്ലാമിൽ പ്രമാണമല്ല. പൂർവ്വകാലഘട്ടത്തിലെ പണ്ഡിതന്മാർക്കൊന്നും ഇത് മനസ്സിലാകാതെ പോയതല്ല പ്രശ്നം, പലതും അവർക്ക് മനസ്സിലായി, അവർ വരികൾക്കിടയിലൂടെ സൂചിപ്പിച്ചു പോയിട്ടുണ്ട്. പക്ഷെ അത് കണ്ടെത്താൻ ഒരുപാട് ശ്രമിക്കേണ്ടതുണ്ട്, അതായിരുന്നു പ്രശ്നം. അടുത്ത തലമുറ ഈ ഖുർആൻ പഠിക്കുകയും ഖുർആന്റെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന വരുന്ന വിദ്യാസമ്പന്നരായ തലമുറ ഈ ഖുർആനിന്റെ തലമുറയാണ്. അതുകൊണ്ട് സമയമായില്ല എന്ന് വിചാരിച്ച് നിഷേധികളായി, മുനാഫിക്കുകളായി, കപടന്മാരായി കാത്തു നിൽക്കുന്ന ആളുകൾ ഇനി കാത്തു നിൽക്കേണ്ടതില്ല. കഴിവിന്റെ പരമാവധി ഖുർആൻ മനസ്സിലാക്കി ആളുകളൊക്കെ ഈ ദൌത്യം ഏറ്റെടുക്കണം. ഈ ദൌത്യം നിങ്ങളുടെയും എന്റെയും എല്ലാവരുടെയും ബാധ്യതയാണ്. പുരോഹിതന്മാർ കാത്തു നിൽക്കുന്നത് കുറച്ചാളുകളെങ്കിലും വരട്ടെ എന്ന്, സാധാരണക്കാർ കാത്തിരിക്കുന്നത് കുറച്ച് പുരോഹിതന്മാരെങ്കിലും വരട്ടെ എന്ന്. എന്റെ നാട്ടിലൊക്കെ മുജാഹിദ് മൗലവിമാർ മൗലവിക്കെതിരിൽ മറുപടി പറഞ്ഞിരുന്ന കാലഘട്ടത്തിൽ പറഞ്ഞിരുന്നു, ഇയാളല്ലാത്ത മറ്റൊരു രണ്ടാമനെ ഇയാൾ കാണിച്ചു തരട്ടെ, എന്നാൽ ഞങ്ങൾ അതിലേക്ക് നിൽക്കാം. ഇന്ന് രണ്ടാമൻ പോയിട്ട് എണ്ണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ആ വാദം ആരും പറയണ്ട. പുരോഹിതന്മാർ കാത്തു നിൽക്കുന്നത് നാട്ടിലെ ജനങ്ങൾ കുറച്ചെങ്കിലും മാറട്ടെ എന്നിട്ട് പറയാം എന്നാണ്. സാധാരണക്കാർ വിചാരിക്കുന്നത് കുറച്ചാലും നിങ്ങൾ കൂടി വരട്ടെ എന്നിട്ട് മാറാൻ ഞങ്ങൾ ഈ മാറ്റത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട. മനസ്സിലാവുന്ന സത്യങ്ങൾ ഓരോന്നോരോന്നായി പഠിക്കുക, ചിന്തിക്കുക, മനസ്സിലാക്കുക. ഞങ്ങൾക്ക് സ്വന്തമായി ഒന്നും പറയാനില്ല. ഈ ഖുർആനിലെ വിവിധ തഫ്സീറുകൾ വെച്ച് പരിശോധിക്കുക, പഠിക്കുക, ഈ ഖുർആനിലേക്ക് വരിക, അതനുസരിച്ച് ജീവിക്കുക. അത് മനസ്സിലാക്കുന്ന രംഗത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും വീഴ്ച വന്നാൽ, തെറ്റ് വന്നാൽ അള്ളാഹു വെച്ചിട്ടുണ്ട്, വഖാലു സമയന വഅതയന, ഞങ്ങൾ കേട്ടു അനുസരിച്ചു. അവിടെ വെച്ച് അള്ളാഹു പറഞ്ഞു ഗുഫ്റാനക, അത് കേട്ടോ അനുസരിക്കുന്നോ, രംഗത്ത് എന്തെങ്കിലും തെറ്റ് വന്നാൽ പുറത്തു തരണം. അള്ളാഹു നിസ്കാരത്തിന്റെ ഷർത്തുകൾ ചേർത്തായ ഒളു അല്ല പറഞ്ഞു, നിസ്കാരം അള്ളാഹു പറഞ്ഞില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണ്ട. സലാത്ത് അള്ളാഹു പറഞ്ഞു, നിസ്കാരത്തിന്റെ ഷർത്ത് അള്ളാഹു പറഞ്ഞു. അള്ളാഹുവിന്റെ ദീൻ എത്ര ലളിതമാണെന്ന് നിങ്ങൾക്കറിയോ? ഒരു ഒളുവിന്റെ ബാബ് വിശദീകരിച്ച ഗ്രന്ഥങ്ങൾ എത്രയോ നിങ്ങൾക്കറിയോ? അള്ളാഹു ഒരായത്തിൽ ഒതുക്കിയത്, നിങ്ങളുടെ മുഖം കഴുകുക, കൈ മുട്ടുവരെ കഴുകുക, തല തടവുക, കാല് കഴുകുക, കഴിഞ്ഞു. ഒരായത്തിൽ ഒളുവിന്റെ ബാബ് അവസാനിച്ചു, അധ്യായം അവസാനിപ്പിച്ചു. അള്ളാന്റെ ആയത്തുകൾ വളരെ ലളിതമാണ്, പ്രായോഗികമാണ്, പ്രതിഫലാർഹമാണ്. അത് മനസ്സിലാക്കുന്ന രംഗത്ത് എന്തെങ്കിലും തെറ്റോ വീഴ്ചയോ വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് പുറത്തു തരും. അതാണ് കാലു സമീന വഅതയന ഗുഫ്റാനക, അള്ളാ ഞങ്ങളിത് കേട്ടു അനുസരിച്ചു, ആ രംഗത്ത് വല്ല തെറ്റും വന്നിട്ടുണ്ടെങ്കിൽ നീ പുറത്തു തരണം കേട്ടോ. ആ ഗുഫ്റാനക വെച്ചുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ഈ ആയത്തുകൾ വിശ്വസിക്കുക, അത് പ്രാവർത്തികമാക്കുക, അതിന് അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ.
അധിപതിയും ഇരു ലോകങ്ങൾ കുടയവനും റഹ്മാനാണവൻ റഹീമുമാണവൻ സുന്ദരന
കേൾക്കുക സോദരനെ, വായിക്കുക നാം വളരുക.